ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കനേഡിയൻ അമേരിക്കൻ എക്കണോമിസ്റ്റായ ജെ കെ ഗൽബ്രിയത്തിന്റെ ഒരു പുസ്തകം പണത്തെക്കുറിച്ച് പറയുന്നതാണ്. മണി വെൻസ് ഇറ്റ് കെയിം വെയർ ഇറ്റ് വെന്റ്, പണം എന്നു വന്നു എങ്ങോട്ട് പോയി എന്നതാണ് തലക്കെട്ട്. അതിൽ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സനെ പരാമർശിച്ചുകൊണ്ട് ഒരു ഭാഗമുണ്ട്. ഹൊവാർഡ് ഹ്യൂസ് എന്ന കോടീശ്വരനിൽ നിന്ന് നിക്സന്റെ വലം കൈയായിരുന്ന ചാൾസ് റൊബാസോ 1969 $1,00,000 കൈപ്പറ്റി. ഈ തുക പണമായി 3 വർഷം ഒരു സേഫ് ഡെപ്പോസിറ്റ് ബോക്സിൽ കിടന്നു. അതിനുശേഷം ഒരു സെന്റ് പോലും കുറയാതെ അതേ തുക ഹ്യൂസിന് റൊബാസോ മടക്കി നൽകി. നിക്സൻ എത്ര നല്ലവൻ എന്നാണ് ഏവർക്കും തോന്നുക. പക്ഷേ അത്ര നല്ലവനാണ് എന്ന് വിചാരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കാരണം ആ 1,00,000 കൊണ്ട് $1,973 $92,000 സാധനങ്ങൾ മാത്രമേ വാങ്ങാൻ കഴിയൂ. പിന്നെയും 1 വർഷം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ മൂല്യം $64,000 കുറയുമായിരുന്നു. ലോകത്തിലെ 1-ാം നമ്പർ സൂപ്പർ പവറിന്റെ രാഷ്ട്രത്തലവന് കയ്യിലുള്ള പണത്തിന്റെ മൂല്യം 3 വർഷം കൊണ്ട് 30% ഇടിയുന്നത് തടയാനായില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാണ് പണത്തിന്റെ മൂല്യം. പണത്തെക്കുറിച്ച് BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചിന്തകനായ ഹെറോഡോട്ടസ് പറഞ്ഞതുകൂടി പറയാം. നശ്വരമായ ഏത് ഉദ്ദേശ്യവും പൂർത്തീകരിക്കാനുള്ള ശേഷിയുള്ളതിനാൽ പണം കേവലമായ ആഗ്രഹവും അതിന് വിനിമയിക്കാൻ കഴിയുന്ന ഏറ്റവും തീവ്രമോഹത്തിന്റെ വിഷയവുമായി മാറുന്നു എന്നാണ്. നിക്സന്റെ എക്കണോമിക്സ് മനസ്സിലാക്കിയതുപോലെ അത്ര എളുപ്പത്തിൽ ഹെറോഡോട്ടസ് പറഞ്ഞത് ദഹിക്കുമെന്ന് തോന്നുന്നില്ല. അതാണ് ഈ എക്കണോമിക്സിന്റെ ഒരു കളി. ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് ഒട്ടും മനസ്സിലാവില്ല. ഉദാഹരണത്തിന്, പെട്രോൾ ഡീസൽ വില അനിയന്ത്രിതമായി കൂടുകയാണല്ലോ സാറേ എന്ന് നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരനോട് ഒരിക്കൽ പത്രക്കാർ ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞ ഈ എക്കണോമിക്സ് അന്നും ഇന്നും ആർക്കും മനസ്സിലായിട്ടില്ല.
പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്, അപ്പൊ അതിൽ ചെറിയ എന്തെങ്കിലും എമൗണ്ട് കൂട്ടിയിട്ടുണ്ടോ? അത്രേ ഉള്ളൂ. അത് ടോട്ടലായിട്ട് വർധന ഉണ്ടാവുന്നില്ലല്ലോ, വില കുറയുകയാണ് ചെയ്യുന്നത്. അല്ല, ലോജിക്കൽ ഒന്നുമില്ല. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നതുള്ളൂ. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 രൂപയിലധികം കുറഞ്ഞു. ഇന്നിപ്പോ തിരുവ് എത്രയാ കൂട്ടിയത്? ടോട്ടൽ വില കൂടുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല.
വി മുരളീധരന്റെ ഈ സാമ്പത്തിക ശാസ്ത്രത്തെ വെല്ലുന്ന താത്വിക അവലോകനം മലയാളത്തിൽ ഇതിനു മുമ്പ് ഒരേ ഒരാളെ നടത്തിയിട്ടുള്ളൂ. അത് നമ്മുടെ കുതിരവട്ടം പപ്പുവാണ്.
എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? താൻ എന്നോട് ചോദിച്ചു. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം.
അതായത് ചിലത് വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷേ വിശദീകരിക്കാൻ നോക്കുന്തോറും കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, വി മുരളീധരൻ പറഞ്ഞ എക്കണോമിക്സ് തന്നെ നോക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞിട്ടും ഇന്ത്യൻ വിപണിയിൽ എന്തുകൊണ്ട് പെട്രോൾ ഡീസൽ വില കുറയുന്നില്ല? ഉത്തരം വളരെ ലളിതമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏറ്റവും വലിയ വരുമാനമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് കിട്ടുന്ന നികുതി. അത് നഷ്ടപ്പെടുത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറല്ല. ഇത്രമാത്രം പറഞ്ഞാൽ മതി. അസംസ്കൃത പ്രകൃതിവാതക എണ്ണ ആഗോള ഇറക്കുമതിയിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിറകിലായി 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്തിന്റെ ആഭ്യന്തര എണ്ണ ഉപയോഗത്തിൽ 80% നാം കണ്ടെത്തുന്നത് ഈ ഇറക്കുമതിയിലൂടെയാണ്. കണക്ക് കൂട്ടിയും കിഴിച്ചും വില നിശ്ചയിക്കുമ്പോൾ ചെലവും ലാഭവും ഒക്കെ വരാറുണ്ട്. അതിപ്പോൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന എണ്ണയായാലും മരിച്ചീനിയായാലും വിൽക്കുമ്പോൾ അങ്ങനെ തന്നെ. എന്നാൽ ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. അത് പറയുമ്പോഴും കേൾക്കുമ്പോഴും അത്ര ലളിതമാവില്ല, എങ്കിലും പറയാം. സാങ്കേതികമായി പെട്രോളിനും ഡീസലിനും ട്രേഡ് പാരിറ്റി പ്രൈസ് എന്ന പേരിലും LPG, മണ്ണെണ്ണ തുടങ്ങിയവയ്ക്ക് അണ്ടർ റിക്കവറീസ് എന്ന പേരിലും നമ്മൾ വില കണക്കാക്കുന്നുണ്ട്. നമ്മുടെ ആഭ്യന്തര ഉപയോഗത്തിന്റെ 80% എണ്ണ ഇറക്കുമതി ചെയ്യുകയും 20% നാം കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുവെന്ന അനുമാനത്തിലാണ് ഈ ട്രേഡ് പാരിറ്റി വില നടപ്പാക്കിയത്. അടിസ്ഥാനപ്പെടുത്തിയ വസ്തുതകൾ ശരിയാണെങ്കിലും ലളിതമായി പറഞ്ഞാൽ ഏറെക്കുറെ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ബ്രന്റ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി വരുന്ന തുകയാണിത്. വില നിർണയത്തിലെ അസ്വാഭാവികത ഇവിടെ തുടങ്ങുകയാണ്. ബ്രന്റ് ഓയിലല്ല, മറിച്ച് അസംസ്കൃത എണ്ണയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇവ രണ്ടും തമ്മിൽ വിലയിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച എണ്ണ ശുദ്ധീകരണ സംഭരണശാലകൾ നമുക്കുണ്ട്. അതിനാൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ശുദ്ധീകരിക്കാനും സംഭരിച്ചു വയ്ക്കാനും നമുക്ക് സാധിക്കും. ഇന്ത്യയിൽ ഖനനം ചെയ്ത് ശുദ്ധീകരിക്കപ്പെടുന്ന എണ്ണയ്ക്കും ഈ അന്താരാഷ്ട്ര വില ലഭിക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളോടൊപ്പം ഇന്ത്യയുടെ മൊത്തം എണ്ണ വിപണിയുടെ 10% താഴെ മാത്രമേ ഉള്ളൂവെങ്കിലും റിലയൻസിനും കെ എൻ ഇന്ത്യയ്ക്കും നയാര ഇന്ത്യയുടെ SR ഓയിലിനുമൊക്കെ ഈ ഗുണം കിട്ടുമെന്ന് സാരം. ഇതിലും വിചിത്രമാണ് അണ്ടർ റിക്കവറീസ് എന്ന സാങ്കല്പിക നഷ്ടം. ഇന്ത്യയിൽ ഖനനം ചെയ്തെടുക്കുന്ന പെട്രോളിന്റെ ലാഭം ഉൾപ്പെടെയുള്ള വിൽപ്പന വില 40% അന്താരാഷ്ട്ര വിപണിയിലെ പെട്രോൾ വില 50% എന്ന് കരുതുക. അപ്പോൾ അണ്ടർ റിക്കവറി സംവിധാനമനുസരിച്ച് നഷ്ടം 10 രൂപയാണ്. ഈ പണം സർക്കാർ കമ്പനികൾക്ക് നഷ്ടം നികത്താൻ എന്ന പേരിൽ നൽകുകയും ചെയ്യുന്നു. ഈ പണം കമ്പനികൾക്ക് ലഭിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2006 മുതൽ 2010 വരെ പെട്രോളിനും 2014 വരെ ഡീസലിനും ഇതേ തോതിലായിരുന്നു വില നിർണ്ണയം. ഈ നിരക്കിനുമേൽ എക്സൈസ് നികുതി, മൂല്യവർദ്ധിത നികുതി, ഡീലർ കമ്മീഷൻ ഇതുൾപ്പെടെയുള്ള തുകയാണ് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില. മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുതന്നെയാണ് സാധാരണക്കാരൻ ഇതൊന്നും മനസ്സിലാക്കേണ്ട എന്ന് തന്നെയാണ് സർക്കാരും കരുതുന്നത്. ഒരു കാര്യം കുറച്ചുകൂടി വ്യക്തമായി പറയാം. 100 രൂപ പെട്രോളിന് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ 60-70% കേന്ദ്ര സംസ്ഥാന നികുതിയാണ്. 2019-20 1.44 ട്രില്യൺ ആയിരുന്നു സംസ്ഥാനങ്ങൾ വാങ്ങിക്കൂട്ടിയ നികുതി. പെട്രോളിന് വില ഉയർത്തുമ്പോൾ അതിന്റെ പ്രത്യാഘാതം പണപ്പെരുപ്പമായും വിലക്കയറ്റുമായും മറ്റും സമ്പദ് വ്യവസ്ഥയുടെ മുക്കിലും മൂലയിലും വരെ പ്രതിഫലിക്കും. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇന്ധനവിലയുടെ തിക്തഫലം അനുഭവിക്കുന്നത് സമ്പന്നവർഗമോ നാം കരുതുന്നതുപോലെ മധ്യവർഗമോ അല്ല. മറിച്ച് ഒരിക്കലും പെട്രോൾ നേരിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം പോലും വരാത്ത, വളർച്ചയുടെ പുറംപോക്കിൽ തരിച്ചു നിൽക്കുന്ന, കോടിക്കണക്കിന് വരുന്ന യഥാർത്ഥ ദരിദ്രരാണ്. പണം എന്നു വന്നു എങ്ങോട്ട് പോയി എന്നറിയാത്ത യഥാർത്ഥ ദരിദ്രർ.